നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ കത്തിപ്പടരുകയാണ്. ഇതുമൂലം നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാട്ടുതീ ബാധിത പ്രദേശങ്ങളിലുള്ള വീടുകളെ ഇത് ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ കരുതലുകൾ എടുക്കണം? കൂടാതെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് നാം സ്ഥിരം കേൾക്കുന്ന ടോട്ടൽ ഫയർ ബാൻ, ബാക്ക് ബേൺ തുടങ്ങിയവ എന്താണെന്നുള്ള കാര്യങ്ങളും വിശദീകരിക്കാൻ സൗത്ത് ഓസ്ട്രേലിയൻ പാരിസ്ഥിതിക ജലവകുപ്പിൽ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസസിൽ പ്രോജക്ട് ഫയർ ഫൈറ്ററായ ടോണി വർഗീസ് തോമസ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ടോണി വർഗീസ് തോമസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
ടോണി, ഇപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ പല ഭാഗത്തും കാട്ടുതീ കത്തിപ്പടരുകയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുമൂലം ഒരുപാട് ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഹെയ്സ് പോലുള്ള ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ന്യൂ സൗത്ത് വെയിൽസിൽ ബുഷ് ഫയർ ബാറ്റിൽ ചെയ്യാനൊക്കെ പോയ ആളാണ് ടോണി. നിരവധി ടേംസ് ബുഷ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടോട്ടൽ ഫയർ ബാൻ എന്നത്. അപ്പോൾ എന്താണ് ഈ ടോട്ടൽ ഫയർ ബാൻ എന്നും അതുപോലെ തന്നെ ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന കാര്യം ഒന്ന് വിവരിക്കാമോ?
ഓക്കെ, ടോട്ടൽ ഫയർ ബാൻ, ടോട്ടൽ ഫയർ ബാൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടേം അവർ കോയിൻ ചെയ്തത്. സോ ഇറ്റ്സ് ലൈക്ക് എ റിമൈൻഡർ, ഓർമ്മപ്പെടുത്തല ജനറൽ പബ്ലിക്കിനോട് അറിഞ്ഞുകൊണ്ട് തീ തുടങ്ങാതിരിക്കാനായിട്ട്. ടോട്ടൽ ഫയർ ബാൻഡ് സമയത്ത് ബാർബിക്യൂ പാടില്ല, നമ്മൾ റബിഷ് ഓർ ഗ്രാസ് ക്ലിപ്പിംഗ് അതൊന്നും ബേൺ ചെയ്യാൻ പാടില്ല. പിന്നെ തീ പടരാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മുടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല. പിന്നെ ആൻഡ് ഓൾസോ ടൂൾസ് ഉപയോഗിക്കാൻ പാടില്ല, ചെയിൻസോ, ആംഗിൾ ഗ്രൈൻഡർ അങ്ങനത്തെ കട്ടിംഗ് ടൂൾസ് ഒന്നും വെളിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് അതിൻ്റെ സ്പാർക്സ് കാരണം അത് ഫയറിനെ സ്പാർക്സ് വീണിട്ട് ഈ വെജിറ്റേഷൻ, ഡ്രൈ വെജിറ്റേഷനിൽ വീണിട്ട് അത് തീ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ബുഷ് ഫയർ ഈവൻ കെൻ ഹാപ്പൻ ഓൺ എ കൂൾ ഡേ. ഇപ്പം ഒരു 23 degrees ഓർ 30 degrees ദിവസവും ബുഷ് ഫയർ ഉണ്ടാകാം. അത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ദ വെജിറ്റേഷൻ ഈസ് ഓൾറെഡി ദെയർ. അത് ഒന്ന് ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി. ആൻഡ് അതിൻ്റെ കണ്ടീഷൻസ് അതുപോലെ ഫേവറബിൾ ആണെങ്കിൽ കാറ്റ് അതിനെ കൊണ്ട് അങ്ങ് കൊണ്ടുപോകും. That is another thing I need to inform. Fire ban ദിവസം മാത്രമല്ല തീ ഉണ്ടാൻ പറ്റുന്ന, ഈവൻ ഓൺ എ നോർമൽ ഡേ ഇറ്റ് ക്യാൻ ഹാപ്പൻ.
ഓക്കെ, മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ പ്രാവശ്യം ഇത് ബുഷ് ഫയർ കൂടുതലായി വന്നപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാർത്തകളിൽ അറിയുന്നത്. ഫയർ ഫൈറ്റേഴ്സ് തന്നെ ഈ ബുഷ് ഫയർ നിർത്താനായിട്ട് അല്ലെങ്കിൽ ബുഷ് ഫയറിനെ ഒന്ന് അണ്ടർ കൺട്രോളിലാക്കാനായിട്ട് ഒരു ബാക്ക് ബേൺ എന്നൊരു ഒരു കാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ ഈ എന്താണ് ഈ ബാക്ക് ബേൺ, എങ്ങനെയാണ് ഈ ബാക്ക് ബേൺ എന്ന പ്രോസസ്സ് നടക്കുന്നത് ഒന്ന് വിവരിക്കാമോ?
ബാക്ക് ബേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഫൈറ്റിംഗ് ഫയറാണ്. അപ്പം ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ ട്രക്കിൽ പോയി വെള്ളം ഒഴിക്കുക ഫയറിൻ്റെ അറ്റത്ത്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഫയറിനെ ഡയറക്റ്റ് ആയിട്ട് പിടിക്കാതെ അതിനെ അത് നമ്മുടെ അടുത്തോട്ട് എത്തുന്ന മുമ്പേ നമ്മൾ ആ വെജിറ്റേഷനെ ഇല്ലാതാക്കുക. ഈ തീ കത്താനുള്ള വരാനുള്ള വെജിറ്റേഷന് നമ്മുടെ മുമ്പിലുള്ളത് തീ ഇല്ലാത്തടുത്ത് നമ്മൾ തീ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഇല്ലാതാക്കുക. അപ്പം ഫയറിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമുള്ളത് അത് ജീവിക്കണമെങ്കിൽ, അതിന് ഹീറ്റ്, ഓക്സിജൻ ആൻഡ് ഫ്യുവൽ. അതിൽ ഒരെണ്ണത്തിനെ നമ്മൾ എടുത്തു കളഞ്ഞാൽ അത് ഒന്നുമില്ലാതായി വരും, അത് തീർന്നു പോകും. വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ ഫയറിനെ, ഫയർ വെച്ച് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും, അതിനെ ഇല്ലാതാക്കുക. അതിന് പ്രോസസ്സുണ്ട്, അത് ചുമ്മാ അങ്ങ് റോഡ് സൈഡിൽ കയറി അങ്ങ് ചെയ്യുമല്ല. അതിന് നമ്മൾ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യണം. നമ്മൾ ആസ് എ CFS ഞങ്ങൾ ഇൻസിഡൻറ്റ് കൺട്രോളറിനെ ആദ്യമേ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെയാ സിറ്റുവേഷൻ, ഞങ്ങൾക്ക് ഇതിന് പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുത്താലും അതിന് പ്ലാൻ ചെയ്യാനുള്ള സമയവും റിസോഴ്സസ് വേണം. അതൊക്കെ എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇതൊരു മേജർ സംഭവം അല്ലാതെ ആ പ്രോസസ്സാണ്. അല്ലാതെ തീ വന്ന് വരുന്ന കാണുമ്പോൾ ഞങ്ങൾ എടുത്ത് അടി അത് ചെയ്യുവല്ല, അതിനൊരു പ്ലാന്റ് പ്രോസസ്സ്. ഈ കരിയിലെല്ലാം കത്തിക്കഴിഞ്ഞാൽ തീ കെട്ടുപോകത്തില്ലേ, അപ്പം അതേപോലെ ഈ വരുന്ന തീ, വലിയ തീ, ആ തീക്ക് ഒന്നും കത്താനില്ലെങ്കിൽ അത് അങ്ങ് നിന്നുപോകും. നമ്മുടെ ട്രക്കിന് മുമ്പേ തന്നെ നമ്മളെല്ലാം കത്തിച്ച് കളഞ്ഞാൽ 6 കിലോമീറ്റർ ദൂരെയുള്ള വലിയ തീയ് നമ്മുടെ സൈഡിലോട്ട് വരുമ്പം അതിന് കത്താനുള്ള ഒന്നുമില്ലെങ്കിൽ അതങ്ങ് കെട്ടുപോകും.
ഓക്കെ, അതിന് നിങ്ങൾ അങ്ങ് കത്തിച്ച് കളയും അല്ലെ? പിന്നെ അതിന് കത്താനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മുൻപോട്ട് വരാനായിട്ടുള്ള സാധ്യതകളില്ലാന്ന്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇപ്പൊ കാട്ടുതീ നമുക്കറിയാം ഒരുപാട് ഇപ്രാവശ്യം കെട്ടിടങ്ങളും വീടുകൾക്കും ഒക്കെ കേടുപാടുകൾ സംഭവിക്കുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ കാട്ടുതീ മൂലം. ഈ കെട്ടിടങ്ങളെയും വീടുകളെയും ഒക്കെ ഈ കാട്ടുതീ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാവുന്നത്?
ബുഷ് ഫയർ സേഫ്റ്റി എന്ന് പറഞ്ഞാല് അവരവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത് നമ്മൾ ഇപ്പം ഒരു ബുഷ് ഫയർ പ്രോൺ ഏരിയയിൽ വീട് മേടിച്ച് താമസിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 5 മിനിറ്റ് ബുഷ് ഫയർ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കണം ഇൻ കേസ് വി ഹാവ് എ ബുഷ് ഫയർ അഫക്റ്റിംഗ് നമ്മുടെ വീടും പറമ്പും അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ. ഹവവർ, അപ്പം ഇഫ് യു ആർ ഇൻ എ ബുഷ് ഫയർ സോൺ ഏരിയ, നമ്മുടെ വീടിൻ്റെ മേളിൽ സ്പ്രിങ്ക്ലേഴ്സും ഒരു പ്രോപ്പർ വാട്ടർ സോഴ്സ് വേണം. ആൻഡ് പ്ലസ് നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ ചുറ്റുവടത്തും ടോൾ ഗ്രാസസ് ഒന്നും പാടില്ല. തീ എന്ന് പറഞ്ഞാൽ തീ പടരാൻ ഉള്ള ചാൻസസ് വരുന്നത് അതിനൊരു ലാഡർ, ഒരു ഏണിയുടെ പാറ്റേണിലാണ് അത് പോകുന്നത്. അപ്പം താഴെ നിന്ന് തുടങ്ങി അത് മേളിലോട്ട് അങ്ങ് കയറി പോവുക. അപ്പം അതിന് ആ ലാഡറിൻ്റെ ആ സെക്ഷൻ, ആ ഏണിയുടെ ആ സെക്ഷൻ നമ്മൾ ഇല്ലാതാക്കുവാണെങ്കിൽ അതിനൊരു ബ്രേക്കാണ് വരുന്നത്. അപ്പം അത് ആ ലോവർ ലെവലിൽ തന്നെ നിൽക്കും, അത് മേളിലോട്ട് കയറി പടരാനുള്ള ചാൻസസ് ഇല്ല. അതുകൂടാതെ നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാർ എപ്പോഴും ഒരു നല്ലൊരു ബാക്കപ്പ് പവർ സപ്ലൈ വേണം, ബിക്കോസ് പവർ സപ്ലൈ പോവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഡീസലോ പെട്രോൾ പമ്പ് പവർ സപ്ലൈ ചെയ്യാനായിട്ട് ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കണം. പിന്നെ ഇതൊരു മാനസികമായ തയ്യാറെടുക്കിൻ്റെ സമയമാണ് ഈ ബുഷ് ഫയറിൻ്റെ സമയത്ത്, ബിക്കോസ് എല്ലാവരും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു സമയമാണ്. അപ്പം അതിനുള്ള ഒരു പ്രിപ്പയർഡ് മൈൻഡിലായിരിക്കണം ആൾക്കാർ നിൽക്കേണ്ടത്.
നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ടോണി ഇവിടെ ബുഷ് ഫയർ ബാറ്റിൽ ചെയ്യാനായിട്ട് ഒരു ഫയർ ഫൈറ്റർ ആയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ ഈ പ്രാവശ്യം ന്യൂ സൗത്ത് വെയിൽസിലേക്ക് പോവുകയും ചെയ്തിരുന്നു അല്ലേ?
അതെ അതെ.
അപ്പം ഒരു ഫയർ ഫൈറ്റർ എന്ന നിലയ്ക്ക് നമുക്കറിയാം ഇവിടെ ഒരുപാട് പേർ ഉണ്ടാവില്ല മലയാളികൾക്കിടയിൽ തന്നെ ഈ ഒരു ജോലി ചെയ്യുന്നതായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോണിയുടെ അനുഭവം ഒന്ന് വിവരിക്കാമോ ഒരു ഫയർ ഫൈറ്റർ എന്ന നിലയിൽ?
ഷുവർ. എന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാല് ഞങ്ങൾ ബേസിക്കലി പ്രിസ്ക്രൈബ് ബേൺ എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞങ്ങൾ ഹയർ ചെയ്തേക്കുന്നത്. സോ ബേസിക്കലി പ്രിസ്ക്രൈബ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും നാഷണൽ പാർക്സ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും ഈ ഫ്യൂവൽ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അത്. അപ്പം ഈ തീ വരുവാണെങ്കിൽ തന്നെ ഈ ബുഷ് ഫയർ വരുമ്പം അത് എല്ലാ ഏരിയയിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ഈ സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസണിൽ ഞങ്ങളിത് ഈ പ്രിസ്ക്രൈബ് ബേൺസ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യും. അതിന് ഞങ്ങൾ കുറേ പ്ലാനിങ് ചെയ്യും. ഒരു സ്ഥലത്ത് പ്രിസ്ക്രൈബ് ബേണിംഗ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതിന് 5 വർഷം മുമ്പേ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. ആ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒത്തിരി ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ വെതർ റീഡിങ്ങും അതിൻ്റെ ഓരോ ടെറൈൻ്റെ മാപ്സും എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഒരു ദിവസം എടുത്ത് അത് ചെയ്യുന്നത്. പിന്നെ അത് റിസ്ക് ബേസ്ഡ് അത് സ്ട്രാറ്റജിക് ആൻഡ് റിസ്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് അത് നോക്കിയാണ് ഞങ്ങളത് അത് ചെയ്യുന്നത് കൂടുതലും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ലെവലിൽ ഞാൻ പറയുവാണെങ്കിൽ എടുത്തു പറയുക, ഞങ്ങൾ സ്ട്രക്ചർ ഫയറോ റോഡ് ക്രാഷ് റെസ്ക്യൂ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഒൺലി പ്രിസ്ക്രൈബ് ബേണിംഗ് ആൻഡ് പാർക്സ് ഇൻ പാർക്സ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഞങ്ങൾ ചെയ്യുന്നത് അണ്ടർ ദ CFS. ലൈക്ക് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ടയറിങ്, ഇറ്റ് ക്യാൻ ബി ചലഞ്ചിങ്, ബിക്കോസ് തീ എന്ന് പറഞ്ഞാൽ ആൻഡ് തീയിൻ്റെ എഫക്ട്സ് കാണുമ്പം തന്നെ നമ്മൾ ഒത്തിരി ഇമോഷണലി ഡ്രെയിൻഡ് ആവും. അപ്പം അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും അത് അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു വർക്ക് ഫോഴ്സും ഒരു ഓർഗനൈസേഷനിലാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്.
അപ്പം ഡയറക്റ്റ് ഫയർ ഫൈറ്റിംഗ് അല്ല, അതിന് പകരം നിങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് ഇപ്പോൾ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ചെയ്യാറുന്നല്ലേ?
അതെ, ഞങ്ങൾ അതാണ് ഞങ്ങളുടെ പ്രൈം റോൾ. പക്ഷേ ബുഷ് ഫയറിൻ്റെ സമയത്ത് ബിക്കോസ് വി ആർ സോ ട്രെയിൻഡ് ഇൻ ഡീലിംഗ് വിത്ത് ഫയർ ഓർ ഇൻട്രൊഡ്യൂസിങ് ഫയർ ആൻഡ് വർക്കിംഗ് വിത്ത് ഫയർ, ഞങ്ങളെ അതിന് ആവശ്യപ്പെടും. ബിക്കോസ് വി വർക്ക് സ്പെസിഫിക്കലി ഇൻ ഇൻആക്സസിബിൾ ടെറൈൻ. അപ്പം സാധാരണ മനുഷ്യന് നടന്നു പോയി ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളെ ഈ ബുഷ് ഫയറിൻ്റെ സമയത്ത് ഞങ്ങളെ ആവശ്യപ്പെടുന്നത്.
ഓക്കെ, അപ്പം ഇങ്ങനൊരു അവസരങ്ങളിൽ പല സമയത്തും പോകുമ്പം ഇഞ്ചേർഡ് ആവാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലല്ലേ?
ഇഞ്ചേർഡ് ആയിട്ട് ആകാൻ ചാൻസസ് ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട് അത് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. സോ വി ഡു റിമോട്ട് ഏരിയ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ കോഴ്സസ് ഉണ്ട്. പിന്നെ വേറെ പല കോഴ്സസ് ഉണ്ട്. അതിൽ മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സിറ്റുവേഷൻ എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് തരാറുണ്ട്.
ഓക്കെ, ടോണിക്ക് എപ്പോഴെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നിട്ടുണ്ടോ?
ഇഞ്ചുറി ആയിട്ട് വരാതിരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ ചെറിയ മുറിവും ചെറിയ ഉളുക്കും ഒക്കെ ചിലപ്പം കാണും, അല്ലാതെ വലിയ മേജർ ആയിട്ട് എനിക്ക് ഇതുവരെ ഇല്ല. ഇല്ല,
ഓക്കെ ടോണി, എന്തായാലും അത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ടോണി വർഗീസ് തോമസ്,
താങ്ക് യു. സെൽവി, താങ്ക് യു വെരി മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.